ഓം ശാന്തി. 26/7/2025 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, ഈ സംഗമയുഗം വികർമ്മം വിനാശമാക്കാനുള്ള യുഗമാണ്. ഈ യുഗത്തിൽ നിങ്ങൾ യാതൊരു വികർമ്മവും ചെയ്യരുത്. തീർച്ചയായും പാവനമായി മാറണം. ചോദ്യം: അതീന്ദ്രിയ സുഖത്തിന്റെ അനുഭവം ഏത് കുട്ടികൾക്കാണ് ഉണ്ടാകുന്നത്? ഉത്തരം: ആരാണോ അവിനാശി ജ്ഞാനരത്നങ്ങളാൽ നിറഞ്ഞിരിക്കുന്നത്, അവർക്ക് തന്നെയാണ് അതീന്ദ്രിയ സുഖത്തിന്റെ അനുഭവം ഉണ്ടാകുന്നത്. ആര് എത്ര ജ്ഞാനം ജീവിതത്തിൽ ധാരണ ചെയ്യുന്നുവോ അത്രയും സമ്പന്നരായി മാറുന്നു. അഥവാ ജ്ഞാനരത്നങ്ങൾ ധാരണ ചെയ്യുന്നില്ല എങ്കിൽ നിർധനരാണ്. ബാബ നിങ്ങൾക്ക് ഭൂതം, ഭാവി, വർത്തമാനത്തിന്റെ ജ്ഞാനം നൽകി ത്രികാലദർശിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഗീതം: ഓം നമ ശിവായ. ഓം ശാന്തി. ഭൂതകാലത്തിൽ നിന്ന് വർത്തമാന കാലം നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നീട് ഈ വർത്തമാനകാലം ഭൂതകാലമാകും. ഈ സ്തുതി പാടുന്നത് കഴിഞ്ഞ കാലത്തിന്റെയാണ്. ഇപ്പോൾ നിങ്ങൾ പുരുഷോത്തമ സംഗമയുഗത്തിലാണ്. പുരുഷോത്തമം എന്ന വാക്ക് തീർച്ചയായും ചേർക്കണം. നിങ്ങൾ വർത്തമാനത്തെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏതാണോ കഴിഞ്ഞതിന്റെ മഹിമ, അതിപ്പോൾ പ്രാക്ടിക്കലായി നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിലൊരു സംശയവും ഉണ്ടാകരുത്. കുട്ടികളറിയുന്നു, സംഗമയുഗവുമാണ് കലിയുഗത്തിന്റെ അവസാനവുമാണ്. ശരിക്കും 5000 വർഷങ്ങൾക്ക് മുൻപ് സംഗമയുഗം കഴിഞ്ഞുപോയതാണ്. ഇപ്പോൾ വീണ്ടും വർത്തമാനമാണ്. ഇപ്പോൾ ബാബ വന്നിരിക്കുന്നു. ഭാവിയും അതുതന്നെയായിരിക്കും. എന്താണോ കഴിഞ്ഞുപോയത്, ബാബ രാജയോഗം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നീട് സത്യയുഗത്തിൽ രാജ്യം നേടും. ഇപ്പോൾ സംഗമയുഗമാണ്. ഈ കാര്യം നിങ്ങൾ കുട്ടികൾക്കല്ലാതെ വേറെ ആർക്കും അറിയുകയില്ല. നിങ്ങൾ പ്രാക്ടിക്കലായി രാജയോഗം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ സഹജമാണ്. ചെറിയ കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും എല്ലാവർക്കും ഈ ഒരു മുഖ്യ കാര്യം മനസ്സിലാക്കിക്കൊടുക്കണം. ബാബയെ ഓർമ്മിക്കുകയാണെങ്കിൽ വികർമ്മം വിനാശമാകും. വികർമ്മം വിനാശമാക്കേണ്ട സമയമായതിനാൽ വീണ്ടും വികർമ്മം ചെയ്യുന്നവർ ആരുണ്ടാകും? പക്ഷെ മായ വികർമ്മം ചെയ്യിപ്പിക്കുന്നു. മനസ്സിലാക്കുന്നു, ചാട്ടവാർ റെഡി കിട്ടി, എന്നിൽ നിന്ന് ഈ കടുത്ത തെറ്റുണ്ടായി. അപ്പോഴാണ് ബാബയെ വിളിക്കുന്നത്, അല്ലയോ പതിത പാവന, വരൂ എന്ന്. ഇപ്പോൾ ബാബ വന്നിരിക്കുന്നു പാവനമാക്കാൻ. എങ്കിൽ പാവനമാകണമല്ലോ. ഈശ്വരന്റേതായി മാറിയതിനു ശേഷം പതീതമാകരുത്. സത്യയുഗത്തിൽ എല്ലാവരും പവിത്രമായിരുന്നു. ഈ ഭാരതവും പാവനമായിരുന്നു. പാടുന്നുമുണ്ട് നിർവികാരി ലോകവും വികാരി ലോകവും. അവർ സമ്പൂർണ്ണ നിർവികാരിയാണ്, നമ്മൾ വികാരിയാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ വികാരത്തിലേക്ക് പോകുന്നു. വികാരമെന്ന പേര് തന്നെ വിഷയവികാരങ്ങളുടേതാണ്. പതീതർ തന്നെയാണ് വിളിക്കുന്നത്, വന്ന് പാവനമാക്കൂ. ക്രോധികൾ വിളിക്കുന്നില്ല. ബാബയും ഡ്രാമ പ്ലാൻ അനുസരിച്ച് വരുന്നു. അല്പം പോലും വ്യത്യാസമുണ്ടാവുക സാധ്യമല്ല. എന്താണോ കഴിഞ്ഞുപോയത് അതുതന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഭൂതം, ഭാവി, വർത്തമാനത്തെ അറിയുന്നവരെ തന്നെയാണ് ത്രികാലദർശി എന്ന് പറയുന്നത്. ഇത് ഓർമ്മ വെക്കേണ്ടതുണ്ട്. ഇത് വളരെ പരിശ്രമമുള്ള കാര്യമാണ്. ഇടയ്ക്കിടയ്ക്ക് മറന്നുപോകുന്നു. ഇല്ല എങ്കിൽ കുട്ടികൾക്ക് എത്ര അതീന്ദ്രിയ സുഖം ഉണ്ടായിരിക്കണം. നിങ്ങൾ ഇവിടെ അവിനാശി ജ്ഞാനരത്നങ്ങളാൽ വളരെ വളരെ സമ്പന്നമായി മാറിക്കൊണ്ടിരിക്കുന്നു. ആർക്ക് എത്ര ധാരണയുണ്ടോ അവർ വളരെ സമ്പന്നരായി മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ പുതിയ ലോകത്തേക്ക് വേണ്ടിയാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ എന്തെല്ലാം ചെയ്യുന്നുണ്ടോ അതെല്ലാം ഭാവിയിലെ പുതിയ ലോകത്തേക്ക് വേണ്ടിയുള്ളതാണ്. ബാബ വന്നിരിക്കുന്നത് തന്നെ പുതിയ ലോകത്തിന്റെ സ്ഥാപന ചെയ്യുന്നതിന് വേണ്ടിയാണ്, പഴയ ലോകത്തിന്റെ വിനാശം ചെയ്യുന്നതിനാണ്. കൽപ്പം മുമ്പെന്ന പോലെ നടക്കും, നിങ്ങൾ കുട്ടികളും കാണും, പ്രകൃതിക്ഷോഭങ്ങളും ഉണ്ടാകും, ഭൂമിക്കുലുക്കവും ഉണ്ടാകും, എല്ലാം അവസാനിക്കും. ഭാരതത്തിൽ വളരെയധികം ഭൂമിക്കുലുക്കം ഉണ്ടാകും. നമ്മൾ പറയുന്നു, ഇത് സംഭവിക്കേണ്ടത് തന്നെയാണ്, കൽപ്പം മുൻപും സംഭവിച്ചിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, സ്വർണത്തിന്റെ ദ്വാരിക താഴേക്ക് പോയി. കുട്ടികളുടെ ബുദ്ധിയിൽ ഇത് നല്ല രീതിയിൽ ഉണ്ടാവണം. നമ്മൾ 5000 വർഷങ്ങൾക്ക് മുൻപും ഈ ജ്ഞാനം നേടിയിരുന്നു. ഇതിലൽപ്പം പോലും വ്യത്യാസമില്ല. ബാബ, 5000 വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ അങ്ങയിൽ നിന്ന് സമ്പത്ത് എടുത്തിരുന്നു. ഞങ്ങൾ അനേകം തവണ അങ്ങയിൽ നിന്ന് സമ്പത്ത് എടുത്തിട്ടുണ്ട്. അതിനെ എണ്ണാൻ സാധിക്കില്ല. എത്ര തവണ നിങ്ങൾ വിശ്വത്തിന്റെ അധികാരിയായിട്ടുണ്ട്, പിന്നീട് യാചകനാകുന്നു. ഈ സമയം മുഴുവൻ ഭാരതത്തിലുള്ളവരും യാചകരാണ്. ഡ്രാമ പ്ലാൻ അനുസരിച്ച് എന്ന് നിങ്ങൾ എഴുതുന്നുമുണ്ട്. അവർ ഡ്രാമ എന്ന വാക്ക് പറയുകയില്ല. അവരുടെ പ്ലാൻ തന്നെ അവരുടേതാണ്. നിങ്ങൾ പറയുന്നു, ഡ്രാമ പ്ലാൻ അനുസരിച്ച് ഞങ്ങൾ വീണ്ടും സ്ഥാപന ചെയ്തുകൊണ്ടിരിക്കുന്നു, 5000 വർഷം മുമ്പെന്ന പോലെ. കൽപ്പം മുമ്പ് എന്ത് കർത്തവ്യമാണോ ചെയ്തിട്ടുള്ളത്, അതിപ്പോഴും ശ്രീമതത്തിലൂടെ ചെയ്യുന്നു. ശ്രീമതത്തിലൂടെ തന്നെയാണ് ശക്തി എടുക്കുന്നത്. ശിവശക്തി എന്ന പേരുണ്ടല്ലോ, അതിനാൽ നിങ്ങൾ ശിവശക്തികൾ, ദേവികളാണ്. നിങ്ങളുടെ ക്ഷേത്രത്തിലും പൂജയുണ്ടാകുന്നു. നിങ്ങൾ തന്നെയാണ് ദേവിമാർ, പിന്നീട് വിശ്വത്തിന്റെ രാജ്യഭാഗ്യം നേടുന്നവർ. ജഗദമ്പയെ നോക്കൂ, എത്ര പൂജയാണ് ഉണ്ടാവുന്നത്! അനേകം പേരുകളാണ് വെച്ചിട്ടുള്ളത്, പക്ഷെ ആൾ ഒന്നുതന്നെയാണ്. അച്ഛനും ഒരേ ഒരു ശിവനാണ് എന്നതുപോലെ. നിങ്ങളും വിശ്വത്തെ സ്വർഗമാക്കി മാറ്റുന്നവരാണ്. അതിനാൽ നിങ്ങളുടെ പൂജ ഉണ്ടാകുന്നു. അനേക ദേവിമാരുണ്ട്. ലക്ഷ്മിക്ക് വളരെയധികം പൂജ ചെയ്യുന്നു. ദീപാവലി ദിവസം മഹാലക്ഷ്മിയുടെ പൂജ ചെയ്യുന്നു. അവരാണ് മുഖ്യം. മഹാരാജ മഹാറാണിയെ ഒരുമിച്ച് മഹാലക്ഷ്മി എന്ന് പറയുന്നു. അതിൽ രണ്ടു പേരും വരുന്നു. നമ്മളും മഹാലക്ഷ്മിയുടെ പൂജ ചെയ്തിട്ടുണ്ടായിരുന്നു. ധനത്തിന്റെ അഭിവൃദ്ധി ഉണ്ടായാൽ മഹാലക്ഷ്മിയുടെ കൃപ ഉണ്ടായി എന്ന് മനസ്സിലാക്കും. അത്രയും മതി. എല്ലാ വർഷവും പൂജ ചെയ്യുന്നു. ശരി, അവരിൽ നിന്ന് ധനം യാചിക്കുന്നു. ദേവിയോട് എന്ത് യാചിക്കും? നിങ്ങൾ സംഗമയുഗി ദേവിമാർ സ്വർഗത്തിന്റെ വരദാനം നൽകുന്നവരാണ്. മനുഷ്യർക്കിത് അറിയാൻ കഴിയില്ല. ദേവിമാരിലൂടെ സ്വർഗത്തിന്റെ എല്ലാ കാമനകളും പൂർത്തിയാകുന്നുവെന്ന്. നിങ്ങൾ ദേവിമാരാണല്ലോ. മനുഷ്യർക്ക് ജ്ഞാനദാനം ചെയ്യുന്നു. അതിലൂടെ എല്ലാ കാമനകളും പൂർത്തീകരിക്കുന്നു. രോഗം മുതലായവ ഉണ്ടായാൽ ദേവിമാരോട് മാറ്റിത്തരൂ, രക്ഷിക്കൂ എന്ന് പറയും. അനേക പ്രകാരത്തിലുള്ള ദേവിമാരുണ്ട്. നിങ്ങൾ സംഗമയുഗത്തിലെ ശിവശക്തി ദേവിമാരാണ്. നിങ്ങൾ തന്നെയാണ് സ്വർഗത്തിന്റെ വരദാനം നൽകുന്നത്. അച്ഛനും നൽകുന്നു, കുട്ടികളും നൽകുന്നു. മഹാലക്ഷ്മിയെ കാണിക്കുന്നുണ്ട്, നാരായണനെ ഗുപ്തമാക്കി മാറ്റുന്നു. ബാബ നിങ്ങൾ കുട്ടികളുടെ പ്രഭാവം വളരെയധികം വർദ്ധിപ്പിക്കുന്നു. ദേവിമാർ 21 ജന്മത്തേക്ക് സുഖത്തിന്റെ എല്ലാ കാമനകളും പൂർത്തീകരിക്കുന്നു. ലക്ഷ്മിയിൽ നിന്ന് ധനം യാചിക്കുന്നു. ധനത്തിനു വേണ്ടി തന്നെയാണ് മനുഷ്യർ നല്ല ജോലിയെല്ലാം ചെയ്യുന്നത്. നിങ്ങളെ ബാബ വന്ന് മുഴുവൻ വിശ്വത്തിന്റെയും അധികാരിയാക്കി മാറ്റുന്നു. അളവറ്റ ധനം നൽകുന്നു. ശ്രീലക്ഷ്മി നാരായണൻ വിശ്വത്തിന്റെ അധികാരിയായിരുന്നു. ഇപ്പോൾ പാപ്പരാണ്. നിങ്ങൾ കുട്ടികൾക്കറിയാം, രാജ്യഭാഗ്യത്തിന് പിന്നീട് എങ്ങനെ പതുക്കെ പതുക്കെ ഇറങ്ങുന്ന കല ഉണ്ടാകുന്നു. പുനർജന്മം എടുത്തെടുത്ത് കല കുറഞ്ഞു കുറഞ്ഞ് ഇപ്പോൾ എന്തവസ്ഥയായിരിക്കുന്നുവെന്ന് നോക്കൂ. ഇതും പുതിയ കാര്യമല്ല. ഓരോ 5000 വർഷങ്ങൾക്ക് ശേഷവും ചക്രം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഭാരതം ഇപ്പോൾ എത്ര ദരിദ്രമാണ്! രാവണ രാജ്യമാണ്. എത്ര ഉയർന്ന നമ്പർ 1 ആയിരുന്നു, ഇപ്പോൾ അവസാന നമ്പറാണ്. ലാസ്റ്റിൽ വന്നില്ല എങ്കിൽ നമ്പർ 1 എങ്ങനെ പോകും? കണക്കുണ്ടല്ലോ. അഥവാ ക്ഷമയോടെ വിചാരസാഗര മന്ഥനം ചെയ്യുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും തനിയെ തന്നെ ബുദ്ധിയിൽ വരും. എത്ര മധുരമധുരമായ കാര്യങ്ങളാണ്! ഇപ്പോൾ നിങ്ങൾ മുഴുവൻ സൃഷ്ടിചക്രത്തെയും അറിഞ്ഞുകഴിഞ്ഞു. പഠിപ്പ് കേവലം സ്കൂളിൽ മാത്രമല്ല പഠിക്കുക. ടീച്ചർ പാഠം, അതായത് ലെസൺ, വീട്ടിലിരുന്ന് പഠിക്കുന്നതിന് വേണ്ടിയും നൽകുന്നു. അതിനെ ഹോംവർക്ക് എന്ന് പറയുന്നു. ബാബയും നിങ്ങൾക്ക് വീട്ടിലേക്ക് വേണ്ടി പഠിപ്പ് നൽകുന്നു. പകൽ ജോലിയെല്ലാം ചെയ്യൂ, ശരീര നിർവഹണാർത്ഥം ചെയ്യുക തന്നെ വേണം. അമൃതവേളയിൽ എല്ലാവർക്കും അവസരമുണ്ടാകുന്നു. അതിരാവിലെ 2-3 മണിയുടെ സമയം വളരെ നല്ലതാണ്. ആ സമയത്ത് എഴുന്നേറ്റ് ബാബയെ സ്നേഹത്തോടുകൂടി ഓർമ്മിക്കൂ. ബാക്കി ഈ വികാരങ്ങളെല്ലാം നിങ്ങളെ ആദിമധ്യ അന്ത്യം ദുഃഖിയാക്കുന്നു. രാവണനെ കത്തിക്കുന്നു, പക്ഷെ ഇതിന്റെയും അർത്ഥം ഒന്നും തന്നെ അറിയില്ല. കേവലം പരമ്പരയായി രാവണനെ കത്തിക്കുന്നതിന്റെ ആചാരം നടന്നുവരുന്നു, അത്രമാത്രം. ഡ്രാമയനുസരിച്ച് ഇതും അടങ്ങിയിട്ടുള്ളതാണ്. രാവണനെ വധിച്ചുവരുന്നു, പക്ഷെ രാവണൻ മരിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്കറിയാം ഈ രാവണനെ കത്തിക്കുന്നത് എപ്പോൾ അവസാനിക്കുമെന്ന്. നിങ്ങളിപ്പോൾ സത്യമായ സത്യനാരായണന്റെ കഥ കേൾക്കുകയാണ്. നിങ്ങൾക്കറിയാം നമുക്കിപ്പോൾ ബാബയിൽ നിന്ന് സമ്പത്ത് ലഭിക്കുന്നു. ബാബയെ അറിയാത്തത് കാരണം എല്ലാവരും നിർധനരാണ്. ഭാരതത്തെ സ്വർഗമാക്കി മാറ്റുന്ന ബാബയെ പോലും അറിയുന്നില്ല. ഇതും ഡ്രാമയിലുള്ളതാണ്. പടിയിറങ്ങി തമോ പ്രധാനമായി മാറി, അപ്പോഴാണ് ബാബ വീണ്ടും വന്നത്. പക്ഷേ സ്വയം തമോ പ്രധാനമാണെന്ന് മനസ്സിലാക്കുന്നില്ല. ബാബ പറയുന്നു, ഈ സമയം മുഴുവൻ വൃക്ഷവും ജീർണിച്ച അവസ്ഥയിൽ എത്തിയിരിക്കുന്നു. ഒന്നുപോലും സത്തോ പ്രധാനമായതില്ല. സത്തോ പ്രധാനമാകുന്നത് ശാന്തിധാമത്തിലും സുഖധാമത്തിലും മാത്രമാണ്. ഇപ്പോൾ തമോ പ്രധാനമാണ്. ബാബ തന്നെയാണ് വന്ന് നിങ്ങൾ കുട്ടികളെ അജ്ഞാന നിദ്രയിൽ നിന്ന് ഉണർത്തുന്നത്. നിങ്ങൾ പിന്നെ മറ്റുള്ളവരെ ഉണർത്തുന്നു, ഉണർത്തിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യർ മരിക്കുമ്പോൾ അവർക്ക് വിളക്ക് കത്തിക്കുന്നു, അവർക്ക് വെളിച്ചം കിട്ടട്ടെ എന്ന് കരുതി. ഇപ്പോൾ ഇത് ഘോര അന്ധകാരമാണ്. ആത്മാക്കൾക്ക് തന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കില്ല. ദുഃഖത്തിൽ നിന്നുള്ള മോചനത്തിനായി കേവലം ആഗ്രഹിക്കുന്നു, പക്ഷെ ഒരാൾക്ക് പോലും മോചനം നേടാൻ സാധിക്കില്ല. ഏത് കുട്ടികൾക്കാണോ പുരുഷോത്തമ സംഗമയുഗത്തിന്റെ സ്മൃതിയുള്ളത്, അവർക്ക് ജ്ഞാനരത്നങ്ങളുടെ ദാനം ചെയ്യാതെ ഇരിക്കാൻ സാധിക്കില്ല. എങ്ങനെയാണോ മനുഷ്യർ പുരുഷോത്തമ മാസത്തിൽ ദാനപുണ്യം ചെയ്യുന്നത്, അതുപോലെ ഈ പുരുഷോത്തമ സംഗമയുഗത്തിൽ നിങ്ങളും ജ്ഞാനരത്നങ്ങളുടെ ദാനം നൽകണം. ഇതും മനസ്സിലായി സ്വയം പരമപിത പരമാത്മാവ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃഷ്ണന്റെ കാര്യമല്ല. കൃഷ്ണൻ സത്യയുഗത്തിലെ ആദ്യ രാജകുമാരനാണ്. പിന്നീട് കൃഷ്ണൻ പുനർജന്മം എടുക്കുന്നു. ബാബ ഭൂതം, ഭാവി, വർത്തമാനത്തിന്റെയും രഹസ്യം മനസ്സിലാക്കി തരുന്നു. നിങ്ങൾ ത്രികാലദർശിയായി മാറുന്നു. ബാബയ്ക്കല്ലാതെ വേറെ ആർക്കും ത്രികാലദർശിയാക്കി മാറ്റാൻ സാധിക്കില്ല. സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിന്റെ ജ്ഞാനം ബാബയിൽ മാത്രമാണ് ഉള്ളത്. ബാബയെ തന്നെയാണ് ജ്ഞാനസാഗരൻ എന്ന് പറയുന്നത്. ഉയർന്നതിലും ഉയർന്ന ഭഗവാന് തന്നെയാണ് മഹിമയുള്ളത്. ബാബ തന്നെയാണ് രചയിതാവ്. ഹെവൻലി ഗോഡ് ഫാദർ എന്ന വാക്ക് വളരെ വ്യക്തമാണ്. ഹെവൻ അതായത് സ്വർഗം സ്ഥാപിക്കുന്നയാൾ. ശിവജയന്തിയും ആഘോഷിക്കുന്നുണ്ട്. പക്ഷെ ശിവൻ എപ്പോൾ വന്നു, എന്തു ചെയ്തു, ഇതൊന്നും തന്നെ അറിയില്ല. ജയന്തിയുടെ അർത്ഥം തന്നെ അറിയുന്നില്ല. പിന്നെ ആഘോഷിച്ചിട്ട് എന്തു ചെയ്യാനാണ്? ഇതും എല്ലാം ഡ്രാമയിലുള്ളതാണ്. ഈ സമയം തന്നെയാണ് നിങ്ങൾ കുട്ടികൾ ഡ്രാമയുടെ ആദി മധ്യ അന്ത്യത്തെ അറിയുന്നത്. പിന്നീട് എപ്പോഴുമല്ല. പിന്നീട് എപ്പോൾ ബാബ വരുന്നോ അപ്പോഴേ അറിയൂ. ഇപ്പോൾ നിങ്ങൾക്ക് സ്മൃതി വന്നിരിക്കുന്നു, ഈ 84 ചക്രം എങ്ങനെയാണ് കറങ്ങുന്നത്. ഇപ്പോൾ നിങ്ങൾ അറിയുന്നു, നമ്മൾ ശ്രീമതത്തിലൂടെ ഭാരതത്തെ വീണ്ടും ശ്രേഷ്ഠമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. ശ്രീമതത്തിലൂടെ തന്നെയാണ് ശ്രേഷ്ഠമായി മാറുന്നത്. ശ്രീമതം സംഗമത്തിൽ മാത്രമാണ് ലഭിക്കുന്നത്. നിങ്ങൾ യഥാർത്ഥ രീതിയിൽ അറിയുന്നു നമ്മൾ ആരായിരുന്നു, പിന്നെ എങ്ങനെ ഇങ്ങനെയായി മാറുന്നു. ഇപ്പോൾ വീണ്ടും പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. പുരുഷാർത്ഥം ചെയ്ത് അഥവാ കുട്ടികൾ തോറ്റുപോവുകയാണെങ്കിൽ ബാബയ്ക്ക് വാർത്ത നൽകൂ. വീണ്ടും എഴുന്നേൽക്കുന്നതിനുള്ള മുന്നറിയിപ്പ് ബാബ നൽകും. ഒരിക്കലും തോറ്റുപോയി ഇരിക്കരുത്. വീണ്ടും എഴുന്നേൽക്കൂ, പരിഹാരം ചെയ്യൂ. സർജൻ ഇരിക്കുന്നുണ്ടല്ലോ. ബാബ മനസ്സിലാക്കി തരുന്നു, 5 നിന്ന് വീഴുന്നതും 2 നിന്ന് വീഴുന്നതും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. കാമവികാരമാണ് 5 നില. അതുകൊണ്ട് ബാബ പറയുന്നു, കാമം മഹാശത്രുവാണ്, അതാണ് നിങ്ങളെ പതീതമാക്കി മാറ്റിയത്. ഇപ്പോൾ പാവനമായി മാറൂ. പതീത പാവനനായ ബാബ തന്നെയാണ് വന്ന് പാവനമാക്കി മാറ്റുന്നത്. തീർച്ചയായും സംഗമത്തിലാണ് മാറ്റുക. കലിയുഗത്തിന്റെ അവസാനവും സതിയുഗത്തിന്റെ ആദിയുടെയും സംഗമമാണിത്. കുട്ടികൾക്കറിയാം, ബാബ ഇപ്പോൾ തൈകൾ നട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് വൃക്ഷം ഇവിടെ പൂർണ്ണ വളർച്ച പ്രാപിക്കും. ബ്രാഹ്മണരുടെ വൃക്ഷം വളരും. പിന്നീട് സൂര്യവംശി ചന്ദ്രവംശിയിൽ പോയി സുഖം അനുഭവിക്കും. എത്ര സഹജമായാണ് മനസ്സിലാക്കി തരുന്നത്. ശരി, മുരളി ലഭിക്കുന്നില്ല എങ്കിൽ ബാബയെ ഓർമ്മിക്കൂ. ഇത് ബുദ്ധിയിൽ പക്കായാക്കൂ. ശിവബാബ ബ്രഹ്മാവിന്റെ ശരീരത്തിലൂടെ നമ്മളോട് പറയുന്നു, എന്നെ ഓർമ്മിക്കൂ എങ്കിൽ വിഷ്ണുവിന്റെ കുലത്തിലേക്ക് പോകും. മുഴുവൻ ആധാരവും പുരുഷാർത്ഥത്തിലാണ്. കൽപ്പകൽപ്പം എന്തു പുരുഷാർത്ഥമാണോ ചെയ്തത്, ഇപ്പോഴും അതേ നടക്കൂ. പകുതി കൽപ്പം ദേഹാഭിമാനിയായി, ഇപ്പോൾ ദേഹി അഭിമാനി ആകുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യൂ. ഇതിലാണ് പരിശ്രമം. പഠിപ്പ് സഹജമാണ്. മുഖ്യമായത് പാവനമാകുന്നതിന്റെ കാര്യമാണ്. ബാബയെ മറക്കുക, ഇത് ഏറ്റവും വലിയ തെറ്റാണ്. ദേഹാഭിമാനത്തിൽ വരുന്നതിലൂടെയാണ് മറക്കുന്നത്. ശരീര നിർവഹാർത്ഥം വേണമെങ്കിൽ 8 ജോലി മുതലായവ ചെയ്യൂ. ബാക്കി 8 ഓർമ്മയിലിരിക്കുന്നതിന് വേണ്ടി പുരുഷാർത്ഥം ചെയ്യണം. ആ അവസ്ഥ പെട്ടെന്നുണ്ടാവില്ല. അവസാനം എപ്പോൾ ഈ അവസ്ഥ ഉണ്ടാകുന്നുവോ അപ്പോൾ വിനാശമുണ്ടാകും. കർമാതീത അവസ്ഥ ആയി എങ്കിൽ പിന്നെ ഈ ശരീരം നിലനിൽക്കുക സാധ്യമല്ല, നശിച്ചു പോകും. എന്തുകൊണ്ടെന്നാൽ ആത്മാവ് പവിത്രമായല്ലോ. എപ്പോൾ നമ്പർ വൈസ് കർമാതീത അവസ്ഥ ഉണ്ടാകുന്നുവോ അപ്പോൾ യുദ്ധം ആരംഭിക്കും. അതുവരെ റിഹേഴ്സൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികളെ പ്രതി മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും പുലർക്കാല വന്ദനവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഒന്ന്, ഈ പുരുഷോത്തമ മാസത്തിൽ അവിനാശി ജ്ഞാനരത്നങ്ങളുടെ ദാനം നൽകണം. അമൃതവേളയിൽ എഴുന്നേറ്റ് വിചാരസാഗര മന്ഥനം ചെയ്യണം. ശ്രീമതത്തിലൂടെ ശരീര നിർവഹണാർത്ഥം ചെയ്തും ബാബ എന്ത് ഹോംവർക്കാണോ നൽകിയിരിക്കുന്നത് അത് തീർച്ചയായും ചെയ്യണം. രണ്ട്, പുരുഷാർത്ഥത്തിൽ എന്തെങ്കിലും തടസ്സം വരികയാണെങ്കിൽ ബാബയ്ക്ക് വാർത്ത നൽകി ശ്രീമതം എടുക്കണം. സർജനെ എല്ലാം കേൾപ്പിക്കണം. വികർമ്മം വിനാശമാക്കേണ്ട സമയം യാതൊരു വികർമ്മവും ചെയ്യരുത്. വരദാനം: അഖണ്ഡ യോഗത്തിന്റെ വിധിയിലൂടെ അഖണ്ഡ പൂജ്യരാകുന്ന ശ്രേഷ്ഠ മഹാത്മാവായി ഭവിക്കട്ടെ. ഇന്നത്തെ കാലത്ത് ആരെയാണോ മഹാത്മാക്കളെന്ന് പറയുന്നത് അവർക്ക് അഖണ്ഡാനന്ദൻ മുതലായ പേരുകൾ വയ്ക്കുന്നു. എന്നാൽ എല്ലാത്തിലും അഖണ്ഡ സ്വരൂപം താങ്കളാണ്. ആനന്ദത്തിലും അഖണ്ഡം, സുഖത്തിലും അഖണ്ഡം, സംഘദോഷത്തിൽ വരാതിരിക്കണം എന്ന് മാത്രം. മറ്റുള്ളവരുടെ അവഗുണം കണ്ടും കേട്ടും ശ്രദ്ധിക്കാതിരിക്കൂ. അപ്പോൾ ഈ വിശേഷതയിലൂടെ അഖണ്ഡ യോഗിയായി മാറും. ആരാണോ അഖണ്ഡ യോഗി അവരാണ് അഖണ്ഡ പൂജ്യരാകുന്നത്. അപ്പോൾ താങ്കൾ ഇങ്ങനെയുള്ള മഹാത്മാക്കളാണ്. പകുതികൽപ്പം സ്വയം പൂജ്യ സ്വരൂപത്തിൽ ഇരിക്കുന്നു. പകുതികൽപ്പം താങ്കളുടെ ജഡചിത്രങ്ങളുടെ പൂജ ഉണ്ടാകുന്നു. ശ്ലോകൻ: ദിവ്യബുദ്ധിയാണ് സൈലൻസിന്റെ ശക്തിയുടെ ആധാരം. അവ്യക്ത സൂചന സങ്കല്പങ്ങളുടെ ശക്തി ശേഖരിച്ച് ശ്രേഷ്ഠ സേവനത്തിന് നിമിത്തമാകൂ. ആർക്കാണോ തന്റെ സൂക്ഷ്മ ശക്തികളെ, അതായത് മനസ്സ് ബുദ്ധിയെ കൈകാര്യം ചെയ്യാൻ അറിയുന്നത്, അവർക്ക് മറ്റുള്ളവരുടെയും കൈകാര്യം ചെയ്യാൻ കഴിയും. അതിനാൽ സ്വയത്തിന് മേൽ നിയന്ത്രണശക്തി, ഭരണശക്തി ഉണ്ടെങ്കിൽ ഇതാണ് യഥാർത്ഥ കൈകാര്യശക്തി ആകുന്നത്. അജ്ഞാനി ആത്മാക്കളെ സേവനത്തിലൂടെ കൈകാര്യം ചെയ്യുന്നതാകട്ടെ, ബ്രാഹ്മണ പരിവാരത്തിൽ സ്നേഹസമ്പന്ന, സന്തുഷ്ടതാ സമ്പന്ന വ്യവഹാരം ചെയ്യുന്നതിലാകട്ടെ, രണ്ടിലും സഫലമായി മാറും. ഓം ശാന്തി.